الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആയാത്ത് ദർസെ ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം സൂറത്തുൽ ഫാത്തിഹയും. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നാം സൂറത്തു നിസാ പഠനം ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ സൂറയാണല്ലോ സൂറത്തു നിസാ. സൂറത്തു നിസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടം പിന്നിട്ട് മദീന ജീവിത കാലഘട്ടത്തിലാണ് അവതരിക്കുന്നത്. ഈ സൂറയിൽ ആകെ 176 സൂക്തങ്ങളാണ് ഉള്ളത്. ഒരുപക്ഷെ സൂറത്തുൽ ബക്കറയുടെയും സൂറത്തു ആലി ഇമ്രാനിന്റെയും തുടർച്ചയായിട്ട് സൂറത്തു നിസാ വന്നത് വിഷയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും. നാം ഇപ്പോ നാലാമത്തെ ജുസിലൂടെയാണ് കടന്നു പോകുന്നത്. സൂറത്തു നിസാ മൂന്ന് ജുസുകളിലൂടെ കടന്നു പോകുന്നു. അഥവാ ഇപ്പോ നാം നാലാമത്തെ ജുസുവിന്റെ അവസാന ഭാഗത്താണ് ഉള്ളത്, ലന്തനാലു എന്ന ജുസുവിന്റെ. ഇനി അഞ്ചാമത്തെ ജുസുയിലേക്ക് കടക്കും. വൽ മുഹ്സനാത്ത്, പൂർണമായും വൽ മുഹ്സനാത്ത് എന്ന അഞ്ചാമത്തെ ജുസ് സൂറത്തു നിസാഇൽ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. തുടർന്ന് ആറാമത്തെ ജുസ് ആയ ലാ യുഹിബ്ബുവിലേക്ക് സൂറത്തു നിസാഇൽ തന്നെ നാം പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. സൂറത്തു നിസാ പാരായണം ചെയ്യാൻ വളരെ സുഗമമായ, വളരെ സുന്ദരമായ ഒരു സൂറയാണ്. ഇതിലെ അധിക ആയത്തുകളും, ഏതാണ്ട് 8 ആയത്ത് ഒഴികെ മറ്റെല്ലാ ആയത്തുകളും ഫത്ഹു തൻവീനോടുകൂടി അവസാനിക്കുന്നു എന്നത് ഈ സൂറയുടെ ഒരു പ്രത്യേകതയാണ്. ഒന്നാമത്തെ ആയത്ത് തന്നെ റഖീബ അങ്ങനെ നീട്ടിയാണല്ലോ അവസാനിക്കുക. അതില് ഫത്ഹു തൻവീൻ നമുക്ക് കാണാം, അതിന്റെ കൂടെ അലിഫുണ്ട്. അപ്പോ കുറച്ച് നീട്ടിയായിരിക്കും നമ്മൾ അവസാനിപ്പിക്കുന്നത് ആയത്തുകൾ. അങ്ങനെ സുന്ദരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരു സൂറയാണ് എന്നത് ഈ സൂറയുടെ ഒരു സവിശേഷതയാണ് എന്ന് പറയാം. അൻ-നിസാ എന്നാണ് ഈ സൂറ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിസാ എന്ന വാക്കിന് സ്ത്രീകൾ എന്നാണല്ലോ അർത്ഥം. അൻ-നിസ എന്ന് പറയുമ്പോൾ സവിശേഷമായ ആ സ്ത്രീകൾ, അഥവാ ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീകൾ എങ്ങനെയാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഈ സൂറ അവതരിപ്പിക്കുന്നുണ്ട്. ഈ സൂറയുടെ അകത്ത് നിസാ എന്ന പദം 20 തവണ ആവർത്തിക്കുന്നു. വിശുദ്ധ ഖുർആനില് ഏറ്റവും കൂടുതൽ നിസാ എന്ന പദം വന്നത് ഈ സൂറയിൽ തന്നെയാണ്. ഖുർആനിൽ ആകെ 57 തവണയാണ് നിസാ എന്ന വാക്ക് വന്നിരിക്കുന്നത്. സ്ത്രീകൾ എന്നതിന് വേറെയും വാക്കുകൾ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്, എന്നാൽ നിസാ എന്ന പദം 57 തവണയാണ്. അതേപോലെ പുരുഷൻ എന്നതിന് ഉപയോഗിക്കുന്ന റജുൽ അല്ലെങ്കിൽ റിജാല് എന്ന പദവും 57 തവണ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് വല്ലാത്ത ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ് അല്ലെ. ഖുർആൻ സ്ത്രീ പുരുഷന്മാർക്ക് തുല്യ പരിഗണന നൽകുന്നു എന്ന് വേണമെങ്കിൽ അതിനെ ചേർത്തുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. സൂറത്തുൻ നിസ സ്ത്രീകളെ കുറിച്ചുള്ള അധ്യായം, അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പേര് പറയപ്പെട്ടിരിക്കുന്ന അധ്യായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൊതുവെ സൂറകളുടെ നാമങ്ങൾ ഒരു അടയാളം എന്ന നിലയ്ക്കാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. സൂറത്തുൻ നിസ എന്ന് ഈ സൂറയ്ക്ക് പേര് വന്നതിന്റെ പ്രത്യേകമായ ഒരു കാരണം പണ്ഡിതന്മാർ പറയുന്നത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധാരാളം ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന സൂറയാണ് സൂറത്തുൻ നിസാ എന്നതുകൊണ്ടാണ്. അത്തരത്തിലുള്ള നിയമവിധികൾ ഈ സൂറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ സൂക്തത്തിൽ നിസാ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ അവസാനത്തെ സൂക്തത്തിലും നിസാ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ നിസാ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂറയാണ് എന്ന് പറയാം. ഈ സൂറ സൂറത്തു നിസാ അൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്നു. അൽ കുബ്ര എന്ന് പറയുമ്പോൾ വലുത്, മഹത്തരം എന്നൊക്കെയാണ് അർത്ഥം. വലിയ നിസാ എന്ന് ചുരുക്കി പറയാം. സൂറത്തു നിസാ ഇൽ കുബ്ര, വലിയ നിസാ എന്ന് ഈ സൂറ അറിയപ്പെടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, ചെറിയ നിസാ ഏതാണ്? സൂറത്തു നിസാ അസ്സുഗ്ര എന്ന് പറയാം. സൂറത്തു നിസാ അസ്സുഗ്ര അഥവാ ചെറിയ നിസാ എന്ന പേരിൽ അറിയപ്പെടുന്നത് സൂറത്തു ത്വലാഖ് എന്ന സൂറയാണ്. വളരെ അവസാന ഭാഗത്ത് വരുന്ന സൂറത്തു ത്വലാഖ്. ആ സൂറ ഈ സൂറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അനുബന്ധം വരുന്നുണ്ട്. ഈ സൂറയിൽ ദാമ്പത്യ വിഷയങ്ങൾ വരുന്നു. സൂറത്തുൽ ബഖറയിൽ വിശദമായിട്ട് നമ്മൾ പഠിച്ച വിഷയങ്ങളുണ്ടല്ലോ, അവയുടെ തുടർച്ച എന്ന നിലയ്ക്ക് സൂറത്തു നിസായിൽ ദാമ്പത്യ വിഷയങ്ങളുടെ ചില വശങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ചില വിശദാംശങ്ങൾ സൂറത്തു ത്വലാഖിൽ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ സൂറത്തു ത്വലാഖ് സൂറത്തു നിസാ അസ്സുഗ്ര അഥവാ ചെറിയ നിസാ എന്നറിയപ്പെടുന്നു. സൂറത്തു നിസാ അൽ കുബ്ര, വലിയ നിസാ എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. സൂറത്തു നിസാ എന്ന പേര് വനിതകൾക്ക് അള്ളാഹു തആല നൽകിയ ആദരവിന്റെ ഭാഗമാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ? വനിതകൾ സമൂഹത്തിൽ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടവരാണല്ലോ. പൊതുവെ ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും മെനഞ്ഞുണ്ടാക്കുന്ന വാദങ്ങൾ, തെറ്റായ വാദങ്ങളില് ഇങ്ങനെ പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പ്രാഥമികമായി പോലും അറിയാത്തവരായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സൂറത്തു നിസാ, വനിതകൾ എന്ന പേരുള്ള സൂറ എന്ന പേരില് ഒരു സൂറ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നു. കാരണം റജുൽ പുരുഷൻ അല്ലെങ്കിൽ റിജാൽ പുരുഷന്മാർ എന്ന പേരിൽ ഖുർആനിൽ ഒരു സൂറ ഇല്ലല്ലോ, അങ്ങനെ ഒരു സൂറയില്ല. മറ്റു സൂറകൾക്ക് പൊതുവായിട്ടുള്ള പരാമർശങ്ങളാണ് വരുന്നത് എന്ന് കാണാം. ഈ നിലയില് ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു സൂറയാണ് സൂറത്തുൻ നിസ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറയിലെ ചില സൂക്തങ്ങളെ കുറിച്ച്, ഈ സൂക്തങ്ങൾ ഈ ലോകത്തെക്കാളും ഈ ലോകത്തിലെ വിഭവങ്ങളെക്കാളും ഏറെ അമൂല്യമാണ് എന്ന നിലയ്ക്ക് വിശേഷിപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂറത്തു നിസാഇന്റെ അവതരണ കാലം, അതൊരു പ്രത്യേകമായ ഒരു വിഷയമാണല്ലോ. ഖുർആൻ പഠിക്കുമ്പോൾ അവതീർണമായ കാലഘട്ടം ഏതാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ അന്വേഷിക്കുമ്പോൾ മക്കി മദനി രണ്ട് കാലഘട്ടങ്ങളാണ് പൊതുവെ നാം മനസ്സിലാക്കുന്നത്. മക്കി എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് ഉള്ള കാലഘട്ടമാണ്. മദനി ഹിജ്റക്ക് ശേഷമുള്ള കാലഘട്ടമാണ്. അപ്പൊ സൂറത്തുൻ നിസ മദനി കാലഘട്ടത്തിലാണ് അവതരിച്ചത് എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുമ്പോൾ ഹിജ്റ മൂന്നാം വർഷം അവസാനം മുതൽ ഹിജ്റ അഞ്ചാം വർഷം ആദ്യം വരെയാണ് സൂറത്തുൻ നിസാഇന്റെ അവതരണ കാലം എന്ന് പൊതുവെ ഖുർആൻ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അത് പൂർണ്ണമായും അങ്ങനെ തന്നെയാണ് എന്ന അർത്ഥത്തിലല്ല, അത് ഏതാണ്ട് അങ്ങനെ വരും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഉഹദ് സംഭവം. ഹിജ്റ മൂന്നിലാണല്ലോ ഉഹദ് നടക്കുന്നത്. ഹിജ്റ മൂന്ന് ഷവ്വാലിലാണ്. ഉഹദിന് മുമ്പും പിമ്പുമായിട്ടാണ് സൂറ ആല ഇമ്രാൻ ഇറങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൂറത്തു നിസാ ഉഹദ് യുദ്ധത്തിന് ശേഷമാണ് അവതരണം തുടങ്ങുന്നത്. അതാണ് ഹിജ്റ മൂന്നാം വർഷം അവസാന ഘട്ടത്തിലാണ് അവതരണം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞത്. ഉഹദില് 70 ഭടന്മാർ മുസ്ലിം പക്ഷത്ത് നിന്ന് രക്തസാക്ഷികളായി, ശുഹദാക്കളായിട്ട്. സ്വാഭാവികമായും അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം ഒരു വലിയൊരു വിഷയമാണ് അല്ലെ. ധാരാളം വനിതകൾ വിധവകളായിട്ടുണ്ടാവും, അതുപോലെ കുറെ മക്കൾ അനാഥരായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണവും ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. ആ നിലയ്ക്ക് സൂറത്തു നിസായിൽ അള്ളാഹു സുബ്ഹാനഹു തആല കുടുംബ ഭദ്രതയുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങൾ സൂറത്തു നിസായിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വാഭാവികമായും ഉഹദ് യുദ്ധത്തിന് ശേഷമാണ്. അതിനാലാണ് ഹിജ്റ മൂന്ന് അവസാന ഘട്ടത്തിലാണ് സൂറത്തുൽ നിസ അവതരണം തുടങ്ങിയത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്വലാത്തുൽ ഖൗഫ്, യുദ്ധവേളയിലെ നമസ്കാരം, ഈ സൂറയിൽ പരാമർശിക്കുന്നുണ്ട്. ഹിജ്റ നാലിൽ നടന്ന ദാത്തുർ റിഖ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നാണ്. അപ്പൊ അത് ഹിജ്റ നാലുമായിട്ട് ബന്ധപ്പെടുന്നു. അതേപോലെ തയമ്മുമിനെ കുറിച്ച് ഈ സൂറയിൽ പരാമർശം വരുന്നുണ്ട്. തയമ്മും ചെയ്ത് നമസ്കരിക്കാൻ അനുവാദം ഹിജ്റ അഞ്ചിൽ നടന്ന ബനിൽ മുസ്തലഖ് യുദ്ധ കാലത്താണ് ലഭിച്ചത്. ഹിജ്റ അഞ്ചിലാണ് ബനിൽ മുസ്തലഖ് യുദ്ധം നടക്കുന്നത്. അപ്പൊ ഹിജ്റ മൂന്ന് നാല് അഞ്ച് വർഷങ്ങളിൽ നടന്ന ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കൂടിയാണ് പണ്ഡിതന്മാർ ഈ സൂറ ഈ കാലത്താണ് അവതരിച്ചത് എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് നമുക്ക് അവതരണ കാലഘട്ടം ഏതാണ്ട് കണക്കാക്കാൻ പറ്റും. ഇനി സൂറത്തുൻ നിസാഇന്റെ പശ്ചാത്തലം എന്താണ്? ഖുർആൻ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്നുപെടും. ചില സൂക്തങ്ങളെ അടർത്തിയെടുത്ത് ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഖുർആൻ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് കോടതി കയറുന്നത് കാണുന്നില്ലേ? അതിനൊരു കാരണം എന്താണ്? ഖുർആൻ അവതരിച്ച സൂക്തങ്ങൾ അവതരിച്ച പ്രത്യേക സന്ദർഭവും സാഹചര്യവും ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ്. ഈ സൂറ അവതരിച്ച പശ്ചാത്തലം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ വളരെ ആവേശകരമായ ചില കാര്യങ്ങൾ നമുക്കത് മനസ്സിലാവും. അതിലൊന്ന്, ഇപ്പോൾ മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മദീന ഒരു സ്വതന്ത്ര ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ട് മാറിയിരിക്കുന്നു അല്ലെ. ഒരു ഇസ്ലാമിക ഭരണകൂടം അവിടെ നിലവിൽ വന്നിരിക്കുന്നു. ഖുർആൻ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കുറെ ഹൃദയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ആ സമൂഹം മെല്ലെ മെല്ലെ മാറ്റത്തിന് വിധേയമാവുകയാണ്. അജ്ഞാത യുഗത്തിലെ ജാഹിലിയ കാലഘട്ടത്തിലെ പല വിധത്തിലുള്ള ദുശ്ശീലങ്ങളും പാരമ്പര്യങ്ങളും മാമൂലുകളും ആ സമൂഹത്തിൽ ഉണ്ടാകുമല്ലോ. അതിൽ നിന്ന് ആ സമൂഹത്തെ ശുദ്ധി ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും വിശുദ്ധമായ ശുദ്ധ പ്രകൃതിയുള്ള ജീവിത ശൈലിയിലേക്ക് അവർ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ആവേശകരമായ ഒരു കാര്യമാണ്. ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു തലമുറ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് അവര് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെയുള്ള ശുഭകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ നമുക്ക് മദീനയിൽ കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഘട്ടത്തിൽ നിർവഹിക്കാനുണ്ടായിരുന്നത് മൂന്ന് ദൗത്യങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ ചരിത്രകാരന്മാര് ചേർത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഒരു ആദർശ സമൂഹത്തെ, മാതൃക ആദർശ സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അനിസ്ലാമികമായ പല വിധത്തിലുള്ള സമ്പ്രദായങ്ങളും അവിടെ നിലനിൽക്കുന്നു. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുക, പരിപൂർണമായും അവരെ ശുദ്ധ പ്രകൃതിയിലേക്ക് കൊണ്ടുവരണം. അതിനാൽ ഒരു മാതൃകാ സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ്യ ദൗത്യമാണ്. സദാചാരപരമായി, സാമ്പത്തികമായി, സാമൂഹിക ബോധവുമായി ബന്ധപ്പെട്ട്, സാംസ്കാരികമായി, ഭരണ തലവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തികച്ചും പുതുമയുള്ള എന്നാൽ ദൈവികമായ ശുദ്ധ പ്രകൃതിയുള്ള നിയമങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഖ്യ ദൗത്യം അതാണ്. രണ്ടാമത്തെ ദൗത്യം എന്താണെന്നറിയോ? ഇപ്പോഴും ഇസ്ലാമിനും ഇസ്ലാമിക രാഷ്ട്രത്തിനും നേരെ പലവിധ വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. അറേബ്യയിലെ മുശ്രിക്കുകൾ, ബഹുദൈവവാദികൾ പരിസരങ്ങളിലൊക്കെയും കോപ്പ് കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഉഹദ് യുദ്ധത്തിലെ താൽക്കാലികമായ പരിക്കുകൾ വിശ്വാസികൾക്ക് അല്പം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. മറുപക്ഷത്ത് അത് വല്ലാത്ത ആത്മവിശ്വാസം വളർത്തിയിട്ടുണ്ട്. അതിനാൽ ബഹുദൈവവാദികള്, അതുപോലെ ജൂതഗോത്രങ്ങൾ, മദീനക്കകത്ത് തന്നെയുള്ള കപടന്മാര്, ഇവരൊക്കെയും പിന്നെയും ഇസ്ലാമിനെതിരെ കോപ്പ് കൂട്ടുന്നു. അതിനാൽ ഇവർക്കെതിരെയുള്ള സമരമുഖങ്ങൾ, പ്രതിരോധ മുഖങ്ങൾ കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായിരുന്നു രണ്ടാമത്തെ ദൗത്യം. മൂന്നാമത്തെ ദൗത്യം എന്താണ്? ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക എന്നതാണ്. നമ്മൾ ഒരു ആദർശ പ്രബോധക സംഘമാണല്ലോ, അത് മറന്നു പോകാൻ പാടില്ല. ഭരണകൂടം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് അതിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം മുന്നോട്ട് പോയാൽ പോരാ, മറിച്ച് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം. മറ്റ് നാടുകളിലേക്ക് ഇസ്ലാമിക സന്ദേശത്തെത്തിക്കണം. ധാരാളം ഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിനെ എത്തിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്, ഹൃദയങ്ങളെ ആകർഷിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മൂന്ന് ദൗത്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നിർവഹിക്കാനുണ്ടായിരുന്നു. അപ്പൊ സൂറത്തുൽ ബഖറയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഇസ്ലാം വീണ്ടും വളരുകയാണ് എന്നതാണ്. ചില പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് കുതിക്കുന്നു. ഇവിടെ നമുക്കും വലിയ പാഠങ്ങളുണ്ട്. നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെയും പിന്നെയും അവസരങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതിൽ നമുക്ക് ശുഭപ്രതീക്ഷ ഉണ്ടാവണം എന്നുകൂടി ഈ സൂറയുടെ പശ്ചാത്തലം മുൻനിർത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ ബഖറയില് കുടുംബജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വിവാഹ നിയമങ്ങൾ, അതുപോലെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധികൾ, ഇങ്ങനെ കുറെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ സൂറയില് അനാഥരുടെ അവകാശങ്ങൾ, അനന്തരാവകാശ നിയമം, അതുപോലെ സാമ്പത്തിക ഇടപാടുകൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട രീതികൾ, ഇങ്ങനെ കുറെ വിഷയങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഒരു സംഘടന എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവർക്കൊരു നേതാവുണ്ട്, വലിയൊരു അനുയായി വൃന്ദം രൂപപ്പെടുന്നു, കൃത്യമായ ലക്ഷ്യബോധവും ആദർശവും ഉണ്ട്, ഭരണഘടന എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആനുണ്ട്. അതിനാൽ ഒരു സംഘടന ചട്ടക്കൂട്, ഇസ്ലാമിൻ്റെതായ ഒരു ചട്ടക്കൂട്, അള്ളാഹുവെ അനുസരിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്ന, അതാത് കാലഘട്ടത്തിലെ ഇസ്ലാമിക നേതൃത്വത്തെ അനുസരിക്കുന്ന വിധത്തിലേക്ക് ഇസ്ലാമിക സമൂഹം മാറണം എന്ന നിലയ്ക്കുള്ള അധ്യാപനങ്ങൾ വരുന്നുണ്ട്. അച്ചടക്ക നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ധാർമ്മിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് മദ്യ നിരോധന നിയമം, മദ്യപാന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള നിയമം വരുന്നുണ്ട്. ശുചിത്വ വിധികൾ വരുന്നുണ്ട്. പടച്ചവനോടും പടപ്പുകളോടും എങ്ങനെ ഏറ്റവും നന്നായി വർത്തിക്കാം എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ വന്ന രണ്ട് സൂറകളിലും പരാമർശിച്ച പൂർവവേദക്കാർക്ക് സംഭവിച്ച വ്യതിചലനങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ സൂറയിലും ഇടക്ക് കടന്നു വരുന്നു. അതുപോലെ കപടന്മാരുമായി ബന്ധപ്പെട്ട വിഷയം, അവരെ സൂക്ഷിക്കേണ്ടതുണ്ട്, അവരുടെ വക്രമായ നിലപാടുകളെ കുറിച്ച് ജാഗ്രത പുലർത്തണം എന്ന് ഈ സൂറ സവിശേഷമായി ഉണർത്തുന്നുണ്ട്. ഉഹദ് യുദ്ധത്തിന് ശേഷം പറഞ്ഞല്ലോ, മദീനയുടെ പരിസരങ്ങളിലെ ഇസ്ലാമിന്റെ പ്രതിയോഗികൾ കൂടുതൽ കരുത്താർജിക്കാണ്, ഗൂഢാലോചനകൾ നടത്തുകയാണ്, തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ്, കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ അതിലുള്ള പരിഹാര മാർഗങ്ങൾ ഈ സൂറയിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇസ്ലാമിക സമൂഹം പ്രബോധന രംഗത്തും അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായപ്പോൾ യാത്രകൾ ധാരാളമായിട്ട് ചെയ്യേണ്ടി വന്ന ഘട്ടത്തിലാണ് നമസ്കാരം ചുരുക്കി നമസ്കരിക്കേണ്ടതിന്റെ വിധി ഈ സൂറയിൽ വരുന്നത് എന്ന് കാണാം. അതേപോലെ തന്നെ ഹിജ്റയെ കുറിച്ച് ഈ സൂറ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു വരിക, പലയിടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ വിശ്വാസികൾ മദീന എന്ന ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക ആസ്ഥാനത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന നിലയ്ക്കുള്ള ആഹ്വാനങ്ങൾ ഈ സൂറയിൽ ധാരാളമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമുമായിട്ട് സഖ്യത്തിലേർപ്പെട്ട ഗോത്രങ്ങളോടുള്ള സമീപനം എന്തായിരിക്കണം, അങ്ങനെ തികച്ചും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നയതന്ത്ര തലത്തിലുള്ള ചില വിഷയങ്ങളും ഈ സൂറയിൽ വരുന്നുണ്ട് എന്ന് പറയാം. ഒന്നുകൂടി ചുരുക്കി പറയുമ്പോൾ കുടുംബ സംവിധാനമാണ് ഈ സൂറയുടെ ആമുഖം. അതേപോലെ അനാഥ സംരക്ഷണം, ബഹുഭാര്യത്വം, അതിലെ നീതി, മഹർ, വിവാഹ മൂല്യം, അതുമായി ബന്ധപ്പെട്ട നിയമം, അനാഥകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അനന്തരാവകാശ നിയമം എങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത്, സദാചാര നിയമത്തിന്റെ അടിത്തറകൾ എന്തൊക്കെയാണ്, ഒരാൾ തെറ്റ് സംഭവിച്ച ഒരാൾ തൗബ ചെയ്യേണ്ട വിധം എങ്ങനെയാണ്, അതുപോലെ ദാമ്പത്യ നിയമങ്ങൾ ഈ സൂറയില് 19 മുതൽ 35 വരെയുള്ള ആയത്തുകളിൽ വിശദമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ നിർവചനം, അനുഷ്ഠാനങ്ങൾ എന്നതോടൊപ്പം അതിനപ്പുറത്തേക്ക് പരസ്പര ബന്ധങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇബാദത്തിനെ നിർവചിക്കുന്നുണ്ട്. 36 മുതൽ 42 വരെയുള്ള ആയത്തുകൾക്കാണ്. 43-ലാണ് മദ്യനിരോധം രണ്ടാം ഘട്ടം വരുന്നത്. ആദ്യഘട്ടത്തിൽ സൂറത്തുൽ ബഖറയില് ഒരു ഉത്ബോധനമാണ് നൽകിയത്. രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ നിങ്ങൾ ലഹരി ബാധിച്ചവരാകരുത് എന്ന് 43-ാമത്തെ ആയത്തിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. അതേപോലെ 44, 57 വരെയുള്ള ആയത്തുകളിൽ വേദക്കാർക്ക് സംഭവിച്ച വ്യതിചലനങ്ങളാണ്. 58, 70 ആയത്തുകളിൽ ഇസ്ലാമിന്റെ സംഘബോധത്തെക്കുറിച്ച്, സംഘടന ചട്ടക്കൂടിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ആലെ ഇമ്രാനില് നേരത്തെ വന്നൊരു വിഷയമാണ്. അതുപോലെ 71, 85 യുദ്ധ സാഹചര്യം, അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ 86 ഇസ്ലാമിലെ അഭിവാദന രീതിയെ കുറിച്ച് പറയുന്നു. 88, 91 കപടന്മാരെ കുറിച്ചാണ്. 92, 93 അബദ്ധത്തിൽ കൊലപാതകം സംഭവിച്ചാൽ പ്രതിവിധി എന്താണ്? ഇനി മനഃപൂർവം ഒരു വിശ്വാസി മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അതിന്റെ പ്രതിവിധി എന്താണ് എന്ന് പരാമർശിക്കുന്നു. 94, 95 ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരും വീട്ടിൽ കുത്തിയിരിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. തുടർന്ന് ഹിജ്റയെ കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ നമസ്കാരം ചുരുക്കുന്നതിനെ കുറിച്ച്, പിന്നെ യുദ്ധവേളയിൽ അല്ലെങ്കിൽ ഭയപ്പാടുള്ള സമയത്ത് നമസ്കാരം പറയുന്നു. പടയങ്കി മോഷണ സംഭവം ഒരു പ്രധാന സംഭവമായിട്ട് ഈ സൂറയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. 105 മുതൽ 115 വരെ അത് വരുന്നുണ്ട്. അതുപോലെ വിശ്വാസ വ്യതിചലനമായ ശിർക്കിനെ കുറിച്ചുള്ള പരാമർശം, പിശാചിന്റെ പല വിധത്തിലുള്ള ഇടപെടലുകളെ കുറിച്ച്, വിശ്വാസ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, അതിനിടയിൽ വീണ്ടും കുടുംബത്തെക്കുറിച്ച് 127 മുതൽ പരാമർശം വരുന്നുണ്ട്. നീതിബോധത്തെക്കുറിച്ച് വളരെ ശക്തമായ ആഹ്വാനം ഈ സൂറയിൽ വരുന്നു. കുഫറും നിഫാക്കും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരാമർശിക്കുന്നു. വേദക്കാരെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ഈസാ അലഹിസ്ലാം കുരിശിൽ വധിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ആരോപണത്തിന് ഖുർആൻ നൽകുന്ന കൃത്യമായ മറുപടി ഈ സൂറയുടെ അവസാന ഭാഗത്ത് വരുന്നു. പ്രവാചകത്വ പരമ്പരയെ കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട്. അതുപോലെ ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ച ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുണ്ടായ അതിരുകവിയലിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഒടുവിൽ ഖുർആനിലേക്ക്, ഇസ്ലാമിലേക്ക് സമൂഹത്തെ സ്വാഗതം ചെയ്യും വിധത്തിലുള്ള ആഹ്വാനങ്ങൾ വരുന്നു. അവസാനം അനന്തരാവകാശ നിയമത്തില് കലാല എന്ന പ്രത്യേക വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുബന്ധമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സൂറത്തുൻ നിസാ പൂർണ്ണമാകുന്നത്. ഇപ്പൊ കുറച്ചുകൂടി പ്രായോഗികമായി കർമ്മ രംഗത്തേക്ക് വന്നുകൊണ്ടുള്ള ഒരു സമീപനം ഈ സൂറയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൻ നിസ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടു കൂടിയിട്ട് പഠിക്കാൻ നമ്മൾ തീരുമാനിക്കാം. കാരണം കുറെ തത്വങ്ങളോ കുറെ ചരിത്രങ്ങളോ എന്ന നിലയ്ക്കല്ല സൂറത്തുൻ നിസ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വ്യക്തി, കുടുംബം, സമ്പത്ത്, സമൂഹം, രാഷ്ട്രം തുടങ്ങിയിട്ട് വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ സ്വീകരിക്കേണ്ട കൃത്യമായ നിലപാടുകളാണ് സൂറത്തുൻ നിസ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. വളരെ ജാഗ്രതയോടു കൂടിയിട്ട് സൂറത്തുൻ നിസാഇന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കണം. കാരണം വിശദമായ ചില പഠനങ്ങളും ചർച്ചകളും വരാൻ പോകുന്ന സൂറയാണ്. നമ്മൾ ഉന്നയിക്കാറുള്ള പലവിധ സംശയങ്ങൾക്കുള്ള പരിഹാരം സൂറത്തുൻ നിസാഇലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സൂറത്തു നിസാഇലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ് സൂറ തുടങ്ങുന്നത്. ഏ മനുഷ്യരെ എന്ന് വിളിയാണ്. സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിലാണല്ലോ ആദ്യം അങ്ങനെ ഒരു വിളി നമ്മൾ കേട്ടത്, യാ അയ്യുഹ നാസ്. പിന്നീട് പലയിടങ്ങളിലും വരുന്നുണ്ട്. അതേപോലെ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി വന്നിട്ടുണ്ട് പലയിടങ്ങളിലും. യാ അയ്യുഹ നാസ്, മനുഷ്യരെ, ജനങ്ങളെ, ലോകത്തെ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്യാണ്. കാരണം ഖുർആൻ സകല മനുഷ്യർക്കും വേണ്ടിയാണല്ലോ അവതരിച്ചത്. എന്നിട്ട് ആദ്യമായിട്ട് പറയുന്ന എന്താണ്? ഇത്തഖു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ, റബ്ബിനോട് ഭയഭക്തി ഉള്ളവരാകുവിൻ, അവന് വിധേയരായിക്കൊണ്ട് ജീവിതം നയിക്കുവിൻ എന്നാണ്. യാ അയ്യുഹ നാസ് ഇത്തഖു റബ്ബക്കും, ഇങ്ങനെ തുടങ്ങുന്ന മറ്റു വല്ല സൂറയും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഖുർആൻ അങ്ങനെയൊക്കെ പരിശോധിക്കണം. സൂറത്തുൽ ഹജ്ജ് ആണ് അങ്ങനെ ആരംഭിക്കുന്നത്, യാ അയ്യുഹ നാസ് ഇത്തഖു റബ്ബക്കും. യാ അയ്യുഹ കൊണ്ട് തുടങ്ങുന്ന സൂറകൾ എത്രയുണ്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് പറയാൻ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. യാ അയ്യുഹ ലദീന ആമനു ഉണ്ടാകും, യാ അയ്യുഹ നാസ് ഉണ്ട്, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹ നബി, ഇങ്ങനെ വ്യത്യസ്തമായ സൂറകള് ഇങ്ങനെ യാ അയ്യുഹ കൊണ്ട് തുടങ്ങുന്നുണ്ട്. അതൊക്കെ ഒന്ന് ലിസ്റ്റ് ആക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. യാ അയ്യുഹ നാസ്, മനുഷ്യരെ, പറയാൻ പോകുന്ന വിഷയത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആമുഖമാണ് ഈ ആയത്ത് എന്ന് നമുക്ക് മനസ്സിലാവും. ആ നിലക്കുള്ള ഒരു ആഹ്വാനമാണല്ലോ, സകല മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയാണ് ഖുർആൻ യാ അയ്യുഹ നാസ്, മനുഷ്യരെ എന്ന് വിളിക്കാൻ. നാസ് എന്ന വാക്ക് മനുഷ്യന്റെ വർഗനാമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മുഴുവൻ മനുഷ്യവർഗത്തെയും മാനവ കുലത്തെ മുഴുവനും ഈ സൂറ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോ ഈ അഭിസംബോധന സവിശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ഇത്തഖു റബ്ബക്കും, നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുവിൻ, ഭയപ്പെടുവിൻ, അവന്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, നിരോധങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവിൻ. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തഖുല്ലാ പറയാതിരുന്നത്? ഈ ആയത്തിൽ തന്നെ ഇത്തഖുല്ലാ വരുന്നുണ്ട് അല്ലെ, വത്തഖുല്ലാ എന്ന് ഈ ആയത്തിൽ തന്നെ വരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞപ്പോ റബ്ബാണ് പറഞ്ഞത്. അത് ഖുർആനിൽ പലയിടത്തും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയില് ബിസ്മി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബ് പറയുന്നു. ആദ്യ സൂക്തം ഇഖ്റ ബിസ്മി റബ്ബിക അല്ലെ, മനുഷ്യരെ അഭിസംബോധന ചെയ്ത ആദ്യ സൂക്തം യാ അയ്യുഹ നാസ് ഇത്തഖു റബ്ബക്കും. ഇങ്ങനെ ഒരുപാട് ഇടങ്ങൾ റബ്ബ് കൊണ്ട് തുടങ്ങുന്നു. സൂറത്തുൻ നാസ് റബ്ബ്, മലിക്ക്, ഇലാഹ് എന്ന ക്രമം പാലിച്ചിരിക്കുന്നു. റബ്ബിനെയാണ് ആദ്യം ഉൾക്കൊള്ളേണ്ടത്. കാരണം എന്നെ സൃഷ്ടിച്ച, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് അന്നം നൽകുന്നവൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു അടുപ്പം ഉണ്ടാവൂലേ. ഒന്നുമില്ലെങ്കിൽ നിനക്ക് ജന്മം നൽകിയ, നിന്നെ സൃഷ്ടിച്ച്, നിനക്ക് ആവശ്യമായതൊക്കെ തന്ന്, നിന്നെ വളർത്തിയത് അവനല്ലേ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാവും. അതിൽ നിന്നാണ് പടച്ചോനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ എങ്ങനെ അവനെ അനുസരിക്കണം, എങ്ങനെ അടിമപ്പെടണം, എങ്ങനെ ആരാധനകൾ ചെയ്യണം എന്ന നിലയ്ക്ക് ഇലാഹ് അല്ലെങ്കിൽ അള്ളാഹു എന്ന് നമ്മൾ പരിചയപ്പെടും. അപ്പൊ ഇവിടെ ആദ്യം അള്ളാഹു റബ്ബ് എന്ന നിലയ്ക്കുള്ള അവന്റെ നമ്മളുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. യാ അയ്യുഹ നാസ് ഇത്തഖു റബ്ബക്കും എന്ന് പറഞ്ഞുകൊണ്ട് സൂറ ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ നമ്മുടെ റബ്ബായത്? ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ അല്ലെ, അങ്ങനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് ചൊവ്വാക്കിയവൻ, വിധി നിർണയിച്ചവൻ, വഴി കാണിക്കുന്നവൻ, ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തോട് എപ്പോഴും ചേർന്നു നിൽക്കുന്ന ഒരു നിറ സാന്നിധ്യമാണല്ലോ പടച്ചോൻ. ആ റബ്ബിനെ കുറിച്ചാണ് പറഞ്ഞത്, യാ അയ്യുഹ നാസ് ഇത്തഖു റബ്ബക്കും. ചേർത്ത് വായിക്കുമ്പോൾ യാ അയ്യുഹ നാസ് ഇത്തഖു റബ്ബക്കും എന്നായിരിക്കും. എന്നിട്ട് നമ്മളുമായുള്ള ബന്ധം പരാമർശിക്കുകയാണ്. അല്ലദീ ഖലഖക്കും, അല്ലദീ ആരോ അവൻ, ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നുക്കും, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങളുടെ സൃഷ്ടാവാണവൻ, നിങ്ങളുമായുള്ള ആ ഒരു പ്രകൃതിപരമായ പൊക്കിൾക്കൊടി ബന്ധം അത് നിങ്ങൾക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ സാധ്യമല്ലല്ലോ, മുറിച്ചു കളയാൻ സാധ്യമല്ലല്ലോ എന്നാണ് പരാമർശിക്കുന്നത്. എന്നിട്ട് അത് വിശദീകരിക്കുകയാണ്. മിൻ നഫ്സിം വാഹിദ, എങ്ങനെയാ സൃഷ്ടിച്ചത്? മിൻ നഫ്സ്, ഒരു നഫ്സിൽ നിന്ന്, നഫ്സിൽ നിന്ന്, വാഹിദ ഒരൊറ്റ നഫ്സിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നഫ്സ് ധാരാളം വന്ന വാക്കാണ്. നഫ്സിന് മൂന്ന് തലത്തിൽ നമുക്ക് അർത്ഥം പറയാം. ഒന്ന് ശരീരം എന്നതാണ്, മറ്റൊന്ന് ആത്മാവ് എന്നതാണ്, ഇനിയും ഒന്ന് ജീവൻ എന്നുള്ളതാണ്. ഈ നിലയ്ക്ക് നഫ്സിനെ നമുക്ക് വിശദീകരിക്കാം. ശരീരത്തിൽ നിന്ന്, ഒരു ശരീരത്തിൽ നിന്ന്, ഒരു ആത്മാവിൽ നിന്ന്, ഒറ്റ ഒരു ജീവനിൽ നിന്ന് എന്ന നിലയ്ക്കൊക്കെ അതിനെ വ്യാഖ്യാനിക്കും. ഈ ആത്മാവ് ഏതാണ്, ആരുടെ ആത്മാവാണെന്ന് ചോദിച്ചാൽ ആദം അലിഹിസ്ലാമിന്റെ എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏകോപിച്ച് പറയുന്നത്. ആദം അലിഹിസ്ലാമിനെ ആദ്യം അള്ളാഹു പടച്ചു, എന്നിട്ട് ആദം അലിഹിസ്ലാമിൽ അള്ളാഹു തആല റൂഹിനെ ഊതി എന്ന് പറയുന്നുണ്ടല്ലോ, ആത്മാവിനെ സന്നിവേശിപ്പിച്ചു, പ്രവേശിപ്പിച്ചു, അതിന്റെ തുടർച്ച എന്ന നിലക്കാണ് മിൻ നഫ്സിം വാഹിദ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അബുൽ ബഷർ അല്ലെ, മനുഷ്യകുലത്തിന്റെ ആദി പിതാവായിട്ട് ആദം അലിഹിസ്ലം അംഗീകരിക്കപ്പെടുന്നത് എന്നതാണ്. അതിനാൽ അല്ലദി ഖലഖകും മിൻ നഫ്സിം വാഹിദ, മനുഷ്യകുലത്തിന്റെ പ്രഭവം, ആരംഭം, ഉത്ഭവം എങ്ങനെയാണ് എന്ന് അള്ളാഹു പറഞ്ഞു തുടങ്ങുന്നു. എന്നിട്ട് വഖലഖ മിൻഹ സൗജഹ, വഖലഖ അവൻ സൃഷ്ടിക്കുകയും ചെയ്തു, മിൻഹ അതിൽ നിന്ന്, അവിടെ ഹ അവൾ എന്ന് പറഞ്ഞത് ആരായിരിക്കും, നഫ്സാണ്, നഫ്സ് എന്ന പദം സ്ത്രീലിംഗ പദമാണ്, മിൻഹ അതിൽ നിന്ന്, ആ നഫ്സിൽ നിന്ന് എന്ന് മനസ്സിലാക്കാം. സൗജഹ അതിന്റെ ഇണയെയും പടച്ചു എന്നാണ്, അതിന്റെ ഇണയെ പടച്ചു. ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്, അള്ളാഹു തആല ആദമിനെ പടച്ചു, പിന്നീട് ആദം അലൈഹിസ്ലാമിന്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്ന് ഊരിയെടുത്ത് ഇണയായ ഹവ്വയെ സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. ആദാമിന്റെ വാരിയെല്ലുകളിൽ ഒന്ന് ഊരിയെടുത്ത് ഇണയായ ഹവ്വയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ബൈബിളിലും ഇതിന് സമാനമായ പരാമർശങ്ങൾ കാണാം, ഹദീസിലും വന്നിട്ടുണ്ട് അല്ലെ, സ്ത്രീ വാരിയെല്ല് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ്, അതുകൊണ്ട് പ്രകൃതിപരമായി ചെറിയൊരു വളവുണ്ട്, അത് നിങ്ങൾ നിവർത്താൻ ശ്രമിക്കരുത് എന്ന് ഹദീസിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ നിലയ്ക്ക് ഉള്ള പരാമർശം ഉണർത്തിയിട്ട് വഖലഖ മിൻഹ സൗജഹ, അവരുടെ ഇണയെ ആ നഫ്സിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചു എന്നാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്, ആ ഓപ്പറേഷൻ എങ്ങനെ നടന്നു എന്നതിനെ കുറിച്ച് ചർച്ചയില്ല, കാരണം അത് ഉപരിലോകത്ത് വെച്ച് നടന്നിട്ടുള്ള സംഭവമാണ്, അത് ഖുർആൻ നൽകുന്ന ആ ഒരു അറിവ് ഉൾക്കൊള്ളുവാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. വഖലഖ മിൻഹ സൗജഹ, അതിൽ മനസ്സിലാക്കാവുന്ന മറ്റൊന്ന്, അതിന്റെ തന്നെ വർഗത്തിൽ നിന്ന് എന്നുകൂടി അതിന്റെ വ്യാഖ്യാനമുണ്ട്. മിൻഹ സൗജഹ, അതേ വർഗത്തിൽ നിന്ന് തന്നെ, അതേ മനുഷ്യ വർഗത്തിൽ നിന്ന് തന്നെയാണ് ഇണയെ പടച്ചത് എന്നാണ്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ എന്ന് സൂറത്തുൽ നഹ്ലിൽ പരാമർശിക്കുന്നുണ്ട്, നിങ്ങളുടെ അതേ വംശത്തിൽ നിന്ന്, മിൻ അൻഫുസിക്കും എന്നതിന് അങ്ങനെയും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഒരൊറ്റ വർഗത്തിൽ നിന്ന്, ഒരേ ജനുസിൽ നിന്ന് ആണ് മനുഷ്യകുലം രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക അല്ലെ. ആണും പെണ്ണും ഒരേ വർഗത്തിലെ അംഗങ്ങളാണ്, അവരുടെ ജീവിതചര്യയും ധർമ്മങ്ങളും ഒന്നു തന്നെയാണ്. കഴിഞ്ഞ സൂറയിൽ ബാലു കുമ്മിൻ ബാലു വന്നില്ലേ, 195-ാമത്തെ ആയത്തില് ബാലു കുമ്മിൻ ബാൽ, നിങ്ങൾ ഒരേ വർഗത്തിൽപ്പെട്ടവരാണ് എന്ന പരാമർശം വന്നിരുന്നു. അപ്പൊ ആ നിലയിൽ സ്ത്രീയും പുരുഷനും പരസ്പരം സഹകരിച്ച് നന്മയുടെ മാർഗത്തിൽ മുന്നേറേണ്ടതുണ്ട് എന്ന വലിയൊരു പരാമർശമാണ് തുടക്കത്തില്. കാരണം ഈ സൂറയിൽ പിന്നീട് ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന, ഇന്നും നിലനിൽക്കുന്ന സ്ത്രീകളോടുള്ള വിവേചനം, പല വിധത്തിലും കുടുംബപരമായും മറ്റുമൊക്കെ അവര് മാറ്റി നിർത്തപ്പെടുന്ന, അംഗീകരിക്കപ്പെടാത്ത, അനീതിയും അക്രമവും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചുള്ള പരാമർശം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരേ കുലത്തിൽ, ഒരേ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായവരാണെന്ന് പ്രത്യേകം പറഞ്ഞത്. എന്നിട്ട് പറയാണ് വബസ്സ മിൻഹുമ റിജാലൻ കസീറ വനിസാഅ, വബസ്സ അവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു, ബസ്സ യബുസ്സു വ്യാപിപ്പിച്ചു എന്നാണ്. വബസ്സ മിൻഹുമ, അവർ രണ്ടുപേരിൽ നിന്നും, രണ്ടുപേരായല്ലോ, ആദ്യത്തെ ഒരു നഫ്സും പിന്നെ അതിന്റെ സൗജും ആയി എന്ന് മനസ്സിലാക്കാം. ആ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഇണയിൽ നിന്ന്, മിൻഹുമ എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ നിന്നും അതിന്റെ ഇണയിൽ നിന്നും രണ്ടും ചേർത്താണ് മിൻഹുമ, ആദ്യത്തെ ആ ശരീരവും അതിന്റെ ഇണയും, അല്ലെങ്കിൽ ആദം അലൈഹിസ്ലാമിൽ നിന്നും ഹവ്വാ ബീവിയിൽ നിന്നും എന്നും ആകാം ഹുമ, അവർ രണ്ടുപേരിൽ നിന്ന് എന്ന് പറഞ്ഞത്. വബസ്സ മിൻഹുമ റിജാലൻ കസീറൻ വനിസാഅ, ആരെയാ വ്യാപിപ്പിച്ചത്? തിജാലൻ പുരുഷന്മാരെ, കസീറൻ ധാരാളം പുരുഷന്മാരെ, വനിസാഅ സ്ത്രീകളെയും. സ്ത്രീകൾ ധാരാളം ഇല്ലേ, ഉണ്ട് അവിടെ യഥാർത്ഥത്തിൽ, വനിസാഅൻ കസീറാത്ത് എന്ന് പരാമർശം ഉണ്ട് എന്ന നിലയ്ക്ക് ഖുർആൻ വ്യാഖ്യാതാക്കൾ ചേർത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അത് വേണ്ടതില്ല. റിജാലൻ കസീറൻ വ നിസാ എന്ന് പറയുമ്പോൾ തന്നെ വ നിസാ അൻ കസീറാ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം എന്തുകൊണ്ട് പുരുഷനെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ, ഏതെങ്കിലും ഒരാളല്ലേ ഭാഷയിൽ ആദ്യം പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. രണ്ടുപേർ ഒന്നിച്ചു വരുമ്പോഴും മുഹമ്മദും അഹമ്മദും വന്നു എന്നേ പറയാൻ പറ്റും അല്ലെ, ഒരാളെ ആദ്യം പറയേണ്ടി വരും, അതുകൊണ്ട് പറഞ്ഞതാകാം. എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ അവിടെയും വിശദീകരണം നൽകുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് സമൂഹത്തിൽ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നവർ പുരുഷന്മാരാണ്, കൂടുതൽ സഞ്ചരിക്കുന്നവർ, പല മേഖലകളിലും ചെന്ന് അധിവാസം ഉറപ്പിക്കുന്നവർ പുരുഷന്മാരായിരിക്കും, പിന്നെയാണ് സ്ത്രീകൾ അവിടെ. ഗൾഫിലൊക്കെ എത്തിയത് അങ്ങനെയല്ലേ, ആദ്യം പുരുഷന്മാർ പോയി ജോലിയൊക്കെ കിട്ടി ഒരു സെറ്റപ്പായി, എന്നിട്ട് പിന്നെ ഫാമിലിയെ കുടുംബത്തെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കാണാം. അപ്പൊ ആ നിലയിൽ ഉദ്ദേശിക്കപ്പെടുന്നു എന്ന് പറയുന്നു, പുരുഷന്മാർ വ്യാപിക്കുമ്പോഴാണ് സ്ത്രീകളും വ്യാപിക്കുന്നത് എന്ന നിലയ്ക്ക്. അങ്ങനെ മനുഷ്യകുലം പെറ്റു പെരുകിയിട്ട് ഇപ്പൊ ലോകത്ത് 800 കോടിയോളം നിലനിൽക്കുന്നു. ഓരോ കാലഘട്ടത്തിലും മനുഷ്യവംശം അങ്ങനെ വളർന്ന് വികസിച്ചുകൊണ്ടേയിരുന്നതാണ്. വല്ലാത്തൊരു അത്ഭുതമല്ലേ ചിന്തിക്കുമ്പോ? കാരണം എന്താണ്, ഒരേ ഒരു നഫ്സിൽ നിന്നാണ് തുടക്കം, പിന്നെ അതിന്റെ സൗജ്, അതിന്റെ ഇണ, അതിൽ നിന്ന് പിന്നെ ലോകത്തതങ്ങ് വളർന്ന് പന്തലിക്കാണ്. ആദ്യം ആദം അലൈഹി ഇസ്ലാമിന്റെ വീടും കുടുംബവും തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണല്ലോ ആദം അലൈഹി ഇസ്ലാം സ്വന്തം വീട്ടുകാരിലേക്ക് വന്ന പ്രബോധകനാണെന്ന് പറയുന്നത് അല്ലെ. ഒരു സമൂഹത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട ആദ്യ പ്രബോധകനായിട്ട് നൂഹ് അലൈഹി ഇസ്ലാമാണ് എണ്ണപ്പെടുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് മനുഷ്യകുലം ലോകം മുഴുവനും അങ്ങ് വ്യാപിക്കുന്നതാണ് കാണുന്നത്. അതിൽ വലിയൊരു ദൃഷ്ടാന്തം ഇല്ലേ? ചിന്തിച്ചു നോക്കിയാല് ഇതൊന്നും അങ്ങനെ അവിചാരിതമായിട്ട് സംഭവിച്ചു പോയതാണെന്ന് പറയാൻ പറ്റോ? പ്രകൃതിയിലെ ഒരു വികൃതിയാണ് എന്ന് പറയാൻ പറ്റോ? ഇല്ലല്ലോ, തീർച്ചയായും ഇതിന്റെ പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. നേരത്തെ നമ്മൾ അൽബഖറയിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ചിരുന്നു. വലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാഹീൻ, നമുക്ക് ആവശ്യമായ ഫുഡും അക്കമഡേഷനും ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടാണ് പടച്ചോൻ ആദ്യ മാതാപിതാക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനാൽ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്ന പടച്ചോനല്ലാതെ മറ്റാർക്ക് മുമ്പിലാണ് നമ്മൾ നമ്മെ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അള്ളാഹു വീണ്ടും പറയാണ്, വത്തഖുല്ലാ, നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹു എന്നാണ് ഇപ്പൊ പറയുന്നത്, കാരണം നമുക്ക് നമ്മുടെ റബ്ബാണ് അവൻ എന്ന് ബോധ്യമായില്ലേ, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നത് അവനാണെന്ന് ബോധ്യമായിരിക്കണം. അപ്പൊ അത് ബോധ്യമായ സ്ഥിതിക്ക് ഇനി നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവായ സാക്ഷാൽ പടച്ച തമ്പുരാനെ സൂക്ഷിക്കണം. അള്ളാഹു എന്ന് പറയുമ്പോ എന്താണ്, ദിവ്യത്വത്തിന്റെ എല്ലാ വശങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള സാക്ഷാൽ ദൈവം, അതാണ് അള്ളാഹു അല്ലെ. ഇലാഹ് എന്ന വാക്കിന് ആരാധ്യൻ എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറത്ത് ദൈവം എന്ന അർത്ഥത്തിൽ എന്തൊക്കെ വിശേഷങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ അവനിൽ ഉണ്ടായിരിക്കണമോ അതെല്ലാം ഉൾച്ചേർന്നിട്ടുള്ള സമ്പൂർണമായൊരു പ്രയോഗമാണ് അള്ളാഹു. അതുകൊണ്ടാണല്ലോ അതിന് ഏകവചനമില്ല, ബഹുവചനമില്ല, പുല്ലിംഗമില്ല, സ്ത്രീലിംഗമില്ല, ഒരേ ഒരു പദമായിട്ട് വേറിട്ട് നിൽക്കുന്നത്. ആ അള്ളാഹുവെ കുറിച്ചാണ് പിന്നെ പറയുന്നത്, ഇനി നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം. വത്തഖുല്ലാ, അല്ലദീ, അവൻ ആരാണെന്നറിയോ, തസാഅലൂന ബിഹി വൽ അർഹാം. തസാഅല, സഅല ചോദിച്ചു, തസാഅല എന്ന് പറയുമ്പോൾ പരസ്പരം ചോദിച്ചു എന്നാണ്. അമ്മ യതസാഅലൂൻ അവിടെ വരുന്നുണ്ടല്ലോ, തസാഅല പരസ്പരം ചോദിച്ചു. ഇവിടെ ഉദ്ദേശിക്കുന്നത് പരസ്പരം ആവശ്യങ്ങൾ ഉന്നയിച്ചു, അല്ലെങ്കിൽ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു. അല്ലദീ തസാഅലൂന, നിങ്ങൾ അവകാശങ്ങളെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നു. ബിഹി, അവനെ കൊണ്ട്, അവനെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ പരസ്പരം അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, പടച്ചോനെ പേടിക്കണം കേട്ടോ അല്ലെ. ഒരു പടച്ചോനുണ്ട് മുകളില്, അതുകൊണ്ട് എനിക്ക് തരാനുള്ളത് ഇങ്ങത്താ, ഇങ്ങനല്ലേ പറയാം. ആ നിലയ്ക്ക് അള്ളാഹു നമുക്കിടയിൽ എപ്പോഴും ഉണ്ട്, ഒരു മധ്യവർത്തി എന്ന പോലെ അവനെ മധ്യസ്ഥനാക്കിയ നമ്മളെപ്പോഴും പരസ്പരം സംസാരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പടച്ചോനെ പേടിക്കണം, നീ ഇങ്ങനെ ചെയ്യരുത്, പടച്ചോനെ പേടിക്കണം, എനിക്കുള്ളത് ഇങ്ങത്താ. ഇങ്ങനെ അല്ലദീ തസാഅലു നബി, ഏതൊരുവനെ മുൻനിർത്തിയാണോ നിങ്ങൾ പരസ്പരം അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, അവിടെ അവകാശം എന്നത് ബ്രാക്കറ്റിലാണ്. ഈ സൂറയിൽ ഇനി വരാൻ പോകുന്നത് കൂടുതലും അവകാശ ബാധ്യതകളെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണല്ലോ, അത് മുൻനിർത്തിയിട്ട് കൂടിയാണ് ഈ പരാമർശം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലദീ തസാഅലു നബിഹി വൽ അർഹാം, അതോടൊപ്പം നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം. വത്തഖുല്ലാഹ വൽ അർഹാം, ഇങ്ങനെയാണ് അതിന്റെ ചേർത്ത് പറയൽ. വത്തഖുല്ലാഹ, അള്ളാഹുവെ സൂക്ഷിക്കണം, വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാലോ, കുടുംബ ബന്ധങ്ങൾ അറ്റുപോകുന്നതിൽ ജാഗ്രത പുലർത്തണം, പരമാവധി അതിനെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. റഹ്മ എന്ന വാക്കിന് മൂന്ന് ആശയങ്ങൾ പറയാം. ഒന്ന് കാരുണ്യമാണ്, മറ്റൊന്ന് ഗർഭാശയമാണ്, ഇനിയും ഒന്ന് കുടുംബ ബന്ധമാണ്. മൂന്നും പരസ്പര ബന്ധമുള്ളതാണ് അല്ലെ. കാരുണ്യം, കാരുണ്യത്തിന്റെ നിറകുടമാണ് ഗർഭാശയം. 10 മാസം ഒരു കുഞ്ഞിനെ തന്റെ ചോരയും നീരും എല്ലാം നൽകിയിട്ട് സംരക്ഷിച്ച് ജന്മം നൽകുന്ന ഉമ്മ, ആ ഉമ്മയിലാണ് ഗർഭാശയമുള്ളത്. അത് കാരുണ്യത്തിന്റെ നിറകുടമല്ലേ? അതിൽ നിന്നാണ് പിന്നീട് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, രക്തബന്ധങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് മൂന്ന് ആശയങ്ങളും പ്രസക്താണ്. ഇവിടെ അർഹാം പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ എന്നാണ് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ മാതൃസ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ പ്രതീകം എന്ന നിലയ്ക്ക് ഗർഭാശയത്തെ ചേർത്ത് പറയുന്നു. ഗർഭാശയ തലത്തിലുള്ള ബന്ധം പ്രകൃതിപരമായ ബന്ധമാണ്, അതിന് മുറിച്ചു കളയാൻ കഴിയില്ലല്ലോ. അതിനാൽ ആ ബന്ധത്തിലാണ് നിങ്ങൾ ഏറ്റവും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ജാഗ്രത പാലിക്കേണ്ടത്. അപ്പൊ ഇവിടെ പടച്ചവനെയും പറഞ്ഞു, പടപ്പുകളെയും പറഞ്ഞു അല്ലെ. ഇത്തഖു റബ്ബക്കും ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വൽ അർഹാം, ബന്ധങ്ങളെയും സൂക്ഷിക്കണം. അപ്പൊ പടച്ചോനെയും പേടിക്കണം, പടപ്പുകളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കണം എന്നാണ് ഉണർത്തുന്നത് ഖുർആനില്. വേറെയും പലയിടങ്ങളിലും ഈ നിലയ്ക്കുള്ള പരാമർശങ്ങൾ വന്നത് കാണാം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൂ, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കൂ എന്ന നിലയ്ക്കുള്ള പരാമർശങ്ങൾ. എന്നിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാണ് ഈ സൂക്തം? ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, കാന ആകുന്നു, അലൈക്കും നിങ്ങൾക്കുമേൽ, റഖീബൻ നിരീക്ഷകനാകുന്നു എന്ന താക്കീതോടുകൂടിയാണ്. ഇത് വെറും ഒരു ഉപദേശമാണെന്ന് കരുതണ്ട. അള്ളാഹുവിന്റെ കിതാബിലെ നിർണിതമായ നിയമങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനാൽ പഴുതുകൾ കണ്ടെത്തി രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങൾ ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലാണ് അല്ലെ. അങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ പെട്ടെന്ന് നമ്മളൊന്ന് ജാഗ്രതയാവൂലേ? ആ വാക്ക് തന്നെ അള്ളാഹു ഉപയോഗിക്കുന്നത്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, സൃഷ്ടാവായ ആരാധ്യനായ അള്ളാഹു നിങ്ങൾക്ക് മുകളില് നിരീക്ഷകനായിട്ടുണ്ട്, അതിനാൽ ജാഗ്രത പാലിക്കണം എന്ന് ഉണർത്താണ്. അപ്പൊ ഈ സൂക്തത്തില് അടിസ്ഥാനപരമായ കുറെ ആശയങ്ങൾ വന്നു. ഒന്ന് തഖ്വയാണ്, പടച്ചോനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിൽ വിശേഷിച്ചും. രണ്ടാമത്തേത് മനുഷ്യകുലത്തിന്റെ വർഗപരമായ ഏകത്വത്തെ കുറിച്ച് പറയുന്നു. ഒരേ കുടുംബം, ഒരേ മാതാപിതാക്കളിൽ നിന്നാണ് നമ്മുടെ തുടക്കം. മൂന്നാമത്തേത് ആദി പിതാവും ആദി മാതാവും ഏറെ ആദരണീയരാണ്, അവരിൽ നിന്നാണ് നമ്മുടെ ആരംഭം എന്ന ബോധം ഉണ്ടാവണം. പുരുഷനും സ്ത്രീയും സമൂഹ നിർമ്മിതിയിൽ തുല്യ പങ്കാളികളാണെന്ന് മനസ്സിലാക്കണം. നാലാമത്തേത് സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ നന്മകളും ആരംഭിക്കേണ്ടത്. അവിടെ സ്നേഹവും നീതിയും സഹകരണവും അനിവാര്യമാണ് എന്ന് ഉണർത്തിയിരിക്കുന്നു. അഞ്ചാമത് അവകാശങ്ങൾ പോലെ തന്നെ ബാധ്യതകളെ കുറിച്ചും ജാഗ്രത ഉണ്ടായിരിക്കണം എന്നാണ്. തീർച്ചയായും ഈ സൂറയ്ക്ക് ഏറ്റവും ഉത്തമമായ ആമുഖമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. യാ അയ്യുഹ നാസ്, മനുഷ്യരെ, ഇത്തഖു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ, നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുവിൻ. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ആത്മാവിൽ നിന്ന്, വഖലഖ മിൻഹ, എന്നിട്ട് അതിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു, സൗജഹ, അതിന്റെ ഇണയെ സൃഷ്ടിച്ചു, വബസ്സ മിൻഹുമ അവർ രണ്ടുപേരിൽ നിന്നുമായിട്ട് അവൻ വ്യാപിപ്പിച്ചു ഈ ലോകത്ത്, റിജാലൻ കസീറം വനിസാ, ധാരാളം സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിച്ചു. വത്തഖുല്ലാ, അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുവിൻ, അല്ലദി ആരാണവൻ, തസാഅലൂന ബിഹി, ഏതൊരുവനെ മുൻനിർത്തിയാണോ നിങ്ങൾ പരസ്പരം അവകാശങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്, ആ അള്ളാഹുവെ സൂക്ഷിക്കുവിൻ. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും ചേർത്തു പിടിക്കുവിൻ വിള്ളലുകൾ സംഭവിക്കാതിരിക്കാൻ. ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, കാന ആകുന്നു, അലൈക്കും നിങ്ങൾക്കുമേൽ, റഖീബൻ നിരീക്ഷകനാകുന്നു. പടച്ച തമ്പുരാൻ സൂറത്തു നിസാഇനെ യഥാവിധി അറിയുവാനും ഉൾക്കൊള്ളുവാനും ഈ സൂറയിലെ നിയമവിധികൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം. റബ്ബി സിദ്നി ഇൽമ പഠിച്ചോനെ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥന നമ്മൾ നിരന്തരം ഉണ്ടാവണം. അതോടൊപ്പം നമ്മൾ സൂറത്തുൻ നിസ ആരംഭിക്കുകയാണ് എന്നതിനാൽ പരമാവധി ആളുകളിലേക്ക് നമ്മൾ സന്ദേശം എത്തിച്ചിട്ടുണ്ടാവും. ഇനിയും ആളുകൾ ബാക്കി ഉണ്ടാവും. അവരിലേക്ക് ഇന്നത്തെ ഈ ക്ലാസിന്റെ ഈ വീഡിയോ ഇട്ടുകൊടുക്കുക, യൂട്യൂബ് ലിങ്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഇത് കേൾക്കണം, എന്നിട്ട് നാളെ മുതൽ അടുത്ത ക്ലാസ്സുകളിൽ സംബന്ധിക്കണം എന്ന് പറഞ്ഞ് പരമാവധി നമ്മുടെ സഹോദരങ്ങളെ ഇതിലേക്ക് പ്രേരിപ്പിക്കാം. തീർച്ചയായും അത് വലിയ ഒരു പുണ്യമായിരിക്കുമല്ലോ. പടച്ച തമ്പുരാൻ ഖുർആനിന്റെ മാർഗത്തിലുള്ള നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. പടച്ചവനെ, ദീനിന്റെ വഴിയിൽ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും സമൂഹത്തെയും രൂപപ്പെടുത്തിയെടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഇസ്ലാമിക സമൂഹം, ഇസ്ലാം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലത്ത് ജീവിതം കൊണ്ട് ഇസ്ലാമിക മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിന് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം അനുഭവിക്കാനുള്ള അവസരം ഞങ്ങളിലൂടെ നീ സൃഷ്ടിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാം കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കി മാറ്റിത്തരണേ റബ്ബേ. പരസ്പരം അവകാശങ്ങളും ബാധ്യതകളും പങ്കുവച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് സമാധാനപൂർവ്വം സന്തോഷപൂർവ്വം ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, നിന്റെ കലാമിനെ യഥാവിധി പഠിക്കുവാനും ഈ പഠനം പൂർത്തീകരിക്കുവാനും ഞങ്ങൾക്ക് നീ ദീർഘായുസും സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ദീനിന്റെ വഴിയിൽ നിലയുറപ്പിച്ച് മുന്നേറുവാൻ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഈ പ്രയാസകരമായ കാലത്ത് ഞങ്ങൾ നിന്നിലേക്ക് നിരന്തരം കരങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും കേൾക്കുന്ന നാഥ, എല്ലാ പ്രയാസങ്ങളും ഉൾക്കൊള്ളുവാനുള്ള സബറും തവക്കുലും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. ഒരുപാട് പേര് രോഗാവസ്ഥയിലാണ്. നിരന്തരം ഞങ്ങൾ ആവർത്തിച്ച് നിന്റെ മുമ്പിൽ സങ്കടം പറയാണ് റബ്ബേ. പടച്ചവനെ, അയ്യൂബ് അലിഹിസ്ലാമിന് ശിഫ നൽകിയ റബ്ബേ, ഞങ്ങളിൽ രോഗികരായ അവശരായ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ദീനിന്റെ മാർഗത്തിലെ മുന്നണി പോരാളികളായ ഒരുപാട് ദീനീ പ്രവർത്തകന്മാര് വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട് റബ്ബേ. നാട്ടിലും മറുനാട്ടിലുമായിട്ട് അമേരിക്കയിലെ ദീനീ പ്രബോധകൻ ടി കെ ഇബ്രാഹിം സാഹിബ് ഹൃദയ സംബന്ധമായ ചികിത്സയിലാണ് നാഥ. അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അതുപോലെ നാട്ടിലും മറുനാട്ടിലുമുള്ള ഒരുപാട് സഹോദരങ്ങൾ ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്, കോവിഡ് സംബന്ധമായും അല്ലാതെയും. എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ ലോക്ക്ഡൗൺ കാലത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം ഒരുപാട് പേര് പ്രയാസപ്പെടുന്നു. ഒരു ഉമ്മ വിളിച്ചു പറഞ്ഞിരുന്നു, മകന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു, അവൻ അറിയുന്ന ജോലി അത് മാത്രമാണ്. അങ്ങനെ ഒരു പ്രയാസമുണ്ടല്ലോ നാഥ. അതിനാൽ ഉപജീവനം, ഹലാലായ ഉപജീവന മാർഗങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റബ്ബേ. മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന പ്രയാസങ്ങൾ അവരുടെ മുമ്പിൽ തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. പടച്ചവനെ, മക്കളില്ലാത്ത സഹോദരി സഹോദരങ്ങളുണ്ട്, ദമ്പതികളുണ്ട് റബ്ബേ. അവർക്കെല്ലാം സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. വിവാഹപ്രായം എത്തിയിട്ട് വിവാഹാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളുണ്ട് റബ്ബേ. ആ മക്കൾക്കെല്ലാം നല്ല ഇണകൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ദീനിന്റെ വഴിയിൽ ജീവിച്ച് മുന്നേറുവാൻ, മാതൃകാ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കഴിയും വിധത്തിലുള്ള മാതൃകാ ഇണകൾ നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ജീവിതത്തിലെ പല ഉത്തരവാദിത്തങ്ങളും പാതി വഴിയിൽ നിൽക്കാണ്. വീട് നിർമ്മാണവും അതുപോലെ ഉപജീവന മാർഗങ്ങളും മറ്റ് പല ഉദ്ദേശങ്ങളും റബ്ബേ, അവയെല്ലാം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ഈ ക്ലാസ്സിൽ ഒരുപാട് ഉമ്മമാരും വാപ്പമാരുമുണ്ട്, പ്രായമായ പ്രയാസം അനുഭവിക്കുന്ന ഉമ്മമാരും വാപ്പമാരും. വളരെ പ്രയാസപ്പെട്ടും എല്ലാ ദിവസവും അവർ ഈ ക്ലാസ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പലരും കരഞ്ഞുകൊണ്ട് പലപ്പോഴും സംസാരിക്കുന്നുണ്ട് റബ്ബേ. അവർക്കെല്ലാം ഈ ക്ലാസ്സുകൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകണേ റബ്ബേ. അതോടൊപ്പം അവർക്ക് സിഹത്തും ആഫിയത്തും വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെല്ലാം കുടുംബത്തിന് ദീനീ ബോധം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ ഷ്ഫി അംറാലന وأمرال أمهاتنا وأمرال آبائنا وأمرال أبنائنا وأمرال إخواننا وأمرال أزواجنا وأمرال عشيرتنا وأمراض مرضانا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اجعل القرآن ربيع قلوبنا وجلاء صدورنا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. السلام عليكم ورحمة الله.